നമസ്കാരം. ഡോക്ടർ ഇന്നിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ്മയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചും അതുപോലെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ആസ്മയ്ക്കുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നുണ്ട്, അതുപോലെ കുട്ടികളിൽ ആസ്മ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരത്തെ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ പൾമിനോളജി വിഭാഗത്തിലെ കൺസൾട്ടന്റായ ഡോക്ടർ അശ്വതി ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ.
നമസ്കാരം.
ഈ ശരിക്കും എന്താണ് ആസ്മ എന്ന് പറയുന്നത്? പലരുടെയും നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. അതുപോലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
ആസ്മ എന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ശ്വാസകോശങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കാരണം കൊണ്ടാണ് ചുരുക്കം വരുന്നു, ശ്വാസനാളങ്ങൾക്ക് ചുരുക്കം വരുന്നു. അതുകൊണ്ട് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ ഇടയ്ക്കിടെ ചുമ വരുന്നു, വിട്ടുമാറാത ചുമ ഒരു ലക്ഷണമാണ്. ശ്വാസം മുട്ടൽ, അതുപോലത്തെ ചെസ്റ്റ് ടൈറ്റ്നസ് അല്ലെങ്കിൽ ശ്വാസം മതിയാവളം കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ്, അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഏർലി മോർണിംഗിലൊക്കെ ചുമയും ശ്വാസം മുട്ടലും വരിക എന്നിവയൊക്കെയാണ് ആസ്മ രോഗത്തിന്റെ ലക്ഷണങ്ങൾ.
ആസ്മ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണോ?
ആസ്മ ഒരു കൺട്രോളബിൾ ഡിസീസാണ്. നമുക്ക് അതിന്റെ ലക്ഷണങ്ങളും ആസ്മ രോഗത്തിന്റെ മാറ്റങ്ങളും ശ്വാസനാളങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. പക്ഷെ എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല.
ഈ വീട്ടിലൊരു ആസ്മാരോഗ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
ആദ്യം തന്നെ നമ്മൾ ഒരു ഡോക്ടറിനെ കാണുകയും അത് ആസ്മ തന്നെയാണോ സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് തരുന്ന മരുന്നുകൾ ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കാനും അത് നിത്യവും ഉപയോഗിക്കാനും ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നിർത്താൻ പാടുള്ളതും അല്ല. മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പുക വലിക്കുന്ന ഒരു വീട്ടിലുണ്ടെങ്കിൽ പുക വലിക്കാതിരിക്കുക, അതുപോലെ വേറെ എക്സ്പോഷേഴ്സ് പുക പൊടി എന്നിങ്ങനത്തെ എക്സ്പോഷേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കുക, അതുപോലെ തന്നെ നല്ല ഒരു ലൈഫ് സ്റ്റൈൽ വയ്ക്കുകയാണ് ആസ്മ രോഗികൾ ആദ്യം ചെയ്യേണ്ടത്. ആസ്മ രോഗം ഉള്ള എല്ലാവരും തന്നെ ആനുവൽ ഫ്ലൂ വാക്സിനേഷൻ അതുപോലെ തന്നെ ന്യൂമോകോക്കൽ വാക്സിനേഷൻ ഇങ്ങനത്തെ വാക്സിനേഷൻസ് എടുക്കുന്നതും നല്ലതാണ്.
നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഇന്നത്തെ കാലത്ത് ആസ്മയ്ക്കുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നുണ്ട്?
വർദ്ധിച്ചു വരുന്ന എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം, അതുപോലെ തന്നെ വീട്ടിൽ പുക വലിക്കുന്നവര്, വേപ്പിംഗ് ഉപയോഗിക്കുന്നവര്, അതുപോലെ തന്നെ ഇൻഡോർ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്ന മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതെല്ലാം ആസ്മയുടെ നിരക്ക് വർദ്ധിക്കാൻ ഒരു കാരണമാണ്. മാത്രമല്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ദിനചര്യത്തിലും ഉള്ള മാറ്റങ്ങളും ആസ്മ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്.
ആസ്മ നമ്മൾ പിടിപെടാതിരിക്കാൻ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെയാണ്? ഇപ്പം വ്യായാമം ചെയ്യുക, പലരും തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
ആസ്മ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൽ ഏറ്റവും ആദ്യം വെയിറ്റ് റിഡക്ഷൻ ആണ്. നമ്മുടെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് റെഗുലർ എക്സസൈസസ്, ബ്രീതിങ് എക്സസൈസസ് നമുക്ക് റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, കഴിയുന്നതും കൂടുതൽ ഫ്രൈഡ് ഫുഡ്, സൾഫൈഡ് കണ്ടെയ്നിങ് ഫുഡ്, ഡ്രൈ ഫുഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. എല്ലാവർക്കും എല്ലാവരുടെ ബോഡി യൂണീക്ക് ആണ്. അപ്പൊ ഓരോരുത്തർക്ക് വരുന്ന ഫുഡ് അലർജീസ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും വസ്തു അലർജി ആണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലവർക്ക് പീനട്ട് അലർജി ആയിരിക്കും, ചിലവർക്ക് ബാക്കിയുള്ള നട്ട്സ് ആയിരിക്കും, ചിലർക്ക് സീ ഫുഡ് ആയിരിക്കും. അപ്പൊ ഏത് ഫുഡാണ് അലർജി അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സ്മോക്കിംഗ് ആസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഗുഡ് സ്ലീപ്പ്, വലിയ സ്ട്രെസ് ഉണ്ടെങ്കിൽ സ്ട്രെസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ് അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാം. യോഗ ചെയ്യുന്നതോടെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസസ് എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ആസ്മയുടെ കൺട്രോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് മെഡിസിൻസിനൊരു ഒരു സപ്ലിമെന്റ് അല്ല.
ആസ്മയുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്?
ആസ്മയുണ്ടോ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു റെസ്പിറേറ്ററി ഡോക്ടറിനെ കാണിക്കുക. ആസ്മയുടെ ലക്ഷണങ്ങളാണെങ്കിൽ നമുക്ക് ലങ് ഫങ്ഷൻ അസസ്മെന്റ് ആണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ലങ് ഫങ്ഷൻ ടെസ്റ്റിൽ നമുക്ക് റിവേഴ്സിബിൾ എയർവേ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ആസ്മയുടെ ലക്ഷണമാണ്. ഇതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം.
ആസ്മയുള്ളവർ വീട്ടില് ഇപ്പൊ വളർത്തുമൃഗങ്ങൾ, ഇപ്പൊ പട്ടി പൂച്ചയൊക്കെ വളർത്താറുണ്ട്. അപ്പൊ അവരെന്തൊക്കെയാണ് അതിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ മുടിയൊക്കെ ആണെങ്കിൽ പ്രശ്നം ചെയ്യുന്നതാണ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
അത് പെറ്റ്സ് വെക്കുന്നത് ആസ്മയുള്ള രോഗികളിൽ അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അതിന്റെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫെദർ അതുപോലെ ഡാൻഡർ ഇതെല്ലാം അലർജി കൂട്ടും, ശ്വാസനാളങ്ങളിലുള്ള നീർക്കെട്ട് വർദ്ധിപ്പിക്കും, ആസ്മയുടെ കൺട്രോൾ പോകാൻ അതൊരു ചാൻസ് ആണ്, ഒരു കാരണമാണ്. അപ്പോൾ ആസ്മ രോഗികളിൽ വീട്ടിൽ പെറ്റ്സ് വെക്കുമ്പോൾ അവരുടെ കൺട്രോൾ ഇല്ലാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം അത് തന്നെയായിരിക്കും. ഹൈപ്പോ അലർജിക് പെറ്റ്സ് ഉണ്ട്, പക്ഷെ അവരും കംപ്ലീറ്റ് ആയിട്ട് നമുക്കതൊരു എന്താ പറയുക, ആസ്മ വരില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ റെഗുലർ ആയിട്ട് ഇവരുടെ വീട്ടിന്റെ ഉള്ളിൽ വളരെ ക്ലോസ് ആയിട്ട്
വെക്കാതിരിക്കാം. അത് എത്രത്തോളം നല്ലതാണ്? പലരും അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
ഇൻഹേലേഴ്സ് ആണ് നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലർ എന്ന് ഞാൻ വർഷത്തെ തീമിൽ പറഞ്ഞ കാര്യം. ആസ്മയുടെ ഇൻഹേലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മെഡിക്കേഷൻ ആണ്. ആ മെഡിസിൻ യൂസ് ചെയ്യുന്നതും ഓറൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് തിങ് ഡോസ് വളരെ കുറവാണ്, ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വളരെ ഫാസ്റ്റാണ് ഇൻഹേലേഴ്സിൽ. അപ്പോൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഡയറക്റ്റ്ലി ലങ്സിലേക്ക് മാത്രമാണ് പോകുന്നത്. അപ്പോൾ അത് കൊണ്ടുള്ള സൈഡ് എഫക്ട്സ് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അത് റെഗുലറായിട്ട് യൂസ് ചെയ്ത ആസ്മയിലുണ്ടാവുന്ന ശ്വാസനാളങ്ങളിലുണ്ടാവുന്ന ആസ്മ രോഗികൾ ശ്വാസനാളങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക്
സാധിക്കും. ഗർഭകാലത്ത് ആസ്മ ഉണ്ടായാൽ അത് കുഞ്ഞിനെ എത്രത്തോളം ബാധിക്കാം?
കുഞ്ഞിനെ അത് സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആസ്മ രോഗം ഗർഭിണികളിൽ കൺട്രോൾഡ് അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് അല്ലെങ്കിൽ
ഭാരം
കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പ്രിമച്യർ ബേബീസ് പ്രിമച്യർ ആയിട്ട് ബർത്ത് ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികമാണ്. അപ്പൊ ആസ്മ രോഗികൾ ഗർഭിണികളാവുമ്പോൾ അവർക്ക് ആസ്മ രോഗം ചിലവരിൽ വെൽ കൺട്രോൾഡ് ആവും, ചിലവർക്ക് കൺട്രോൾ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിനുള്ള മെഡിക്കേഷൻസ് എടുത്ത് ആസ്മ രോഗം കൺട്രോൾ ചെയ്ത് വെക്കണം.
ആസ്മ മൂലം മറ്റ് എന്തൊക്കെ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്?
ആസ്മ നമ്മൾ കറക്റ്റ് ആയിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ അതിന്റെ മൂർധന്യം കൂടുകയും ആസ്മ രോഗത്തിന്റെ സിവിരിറ്റി കൂടുകയും അതുകൊണ്ട് ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കുറയുക, കാർബൺ ഡൈഓക്സൈഡ് കൂടുക, അപ്പൊ അതൊക്കെ അതൊരു റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകാനുള്ള സാധ്യത അധികമാണ്. പിന്നെ ലങ്സിന് തന്നെ ന്യൂമോതറാക്സ് എന്ന് പറയും, ഹോള് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ആസ്മ വളരെ സിവിയർ ആയിട്ടുള്ള രോഗികൾ ജനറൽ ആയിട്ടുള്ള ഹെൽത്ത് വളരെ കുറഞ്ഞു പോകും, കാരണം അവർക്ക് എപ്പോഴും ശ്വാസം മുട്ടൽ, പല മരുന്നുകൾ എടുക്കുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നു. അപ്പോൾ ഓവറോൾ ജനറൽ വെൽബീയിങ് തന്നെ ആസ്മ കൺട്രോൾഡ് അല്ലെങ്കിൽ കുറഞ്ഞു പോകും.
ആസ്മ രോഗികൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്?
എല്ലാം പേഴ്സണലൈസ്ഡ് ആണ്. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് അലർജി ആണെങ്കിൽ ആസ്മ രോഗികൾ ആ അലർജി കണ്ടുപിടിച്ച് അത് അവോയ്ഡ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് പ്രോസസ്ഡ് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. സൾഫൈഡ് ജാസ്തിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. ഡ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, അതുപോലെ ഒരുപാട് വൈൻ ബിയർ അങ്ങനത്തെ സൾഫൈഡ് കണ്ടെയ്നിങ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അലർജി ഇല്ലാത്ത വസ്തുക്കൾ ബാലൻസ്ഡ് രൂപത്തിൽ കഴിക്കുന്നതാണ് ആസ്മ രോഗികൾ നല്ലത്. സ്പെസിഫിക് ആയിട്ട് ഒരു ആസ്മ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡഡ് ആയിട്ടില്ല, പക്ഷേ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് കാൻ ബി ഫോളോഡ്.
പുകവലി പൊതുവെ ആരോഗ്യത്തിന് നല്ലതല്ല, ഇത് ആസ്മയ്ക്കുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നുണ്ട്? അതുപോലെ ആസ്മയുള്ളവർ തന്നെ പുകവലിക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട്, അത് എത്രത്തോളം പ്രശ്നമാണ്?
ആസ്മ ഉള്ളവര് പുകവലിക്കുമ്പോൾ ഓൾറെഡി ശ്വാസനാളങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. ശ്വാസനാളങ്ങളിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് ജാസ്തിയാവുന്നു, അതിനാലും ആസ്മയുടെ ലക്ഷണങ്ങളെല്ലാം കൂടുന്നു. കഫക്കെട്ട് കൂടുന്നു, ശ്വാസം മുട്ടൽ കൂടുന്നു, ചുമയും വർദ്ധിക്കുന്നു. അപ്പൊ ആസ്മ രോഗികൾ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന വേണം. പാസീവ് സ്മോക്കിംഗ് അതുപോലെ തന്നെയാണ്, ആസ്മ രോഗികൾ പാസീവ് സ്മോക്കിംഗും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം.
ഈ ആസ്മ തടയുന്നതിന് വാക്സിൻ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്?
ആസ് സച്ച് ആസ്മ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് വാക്സിനേഷൻസ് ഇല്ല, പക്ഷെ ഏർലി ചൈൽഡ്ഹുഡിൽ നമുക്ക് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസിന്റെ വാക്സിൻ, അതുപോലെ പെർട്യൂസസ് വാക്സിൻ, MMR എന്നീ വാക്സിൻസ് ഒക്കെ എടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്ക്. അതെല്ലാം യൂണിവേഴ്സൽ വാക്സിൻ പ്രോട്ടോക്കോളിൽ വരുന്നതാണ്. അതുപോലെ അഡൽട്ട്ഹുഡിൽ ആസ്മ ഉള്ളവര് ആനുവൽ ഫ്ലൂ വാക്സിനേഷൻ എടുക്കാൻ ഓർക്കുക. അതിൽ എലിജിബിൾ ആയവര് ന്യൂമോകോക്കൽ വാക്സിൻ കൂടെ എടുക്കാൻ വേണ്ടി നോക്കുക.
ആസ്മ രോഗികൾ മരുന്ന് കഴിക്കുമ്പോൾ ചിലർ നിർത്താറുണ്ട്, ഇടയ്ക്ക് വെച്ചിട്ട് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്, അതൊക്കെ എത്രത്തോളം അതിന്റെ ഒരു പ്രശ്നമാണ്?
ആസ്മ രോഗികൾ റെഗുലർ ആയിട്ട് തന്നെ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിക്കേഷൻസ് യൂസ് ചെയ്യണം. ഡോക്ടറിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. ആസ്മ അൺകൺട്രോൾഡ് ആവാൻ മെഡിക്കേഷൻസ് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു കാരണമാണ്. ഇൻഹേലേഴ്സ് ആണ് മെയിൻ സ്റ്റേ ഓഫ് ട്രീറ്റ്മെന്റ്. അപ്പൊ അത് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നതും അത് എടുക്കുന്ന രീതി ശരിയായിട്ടില്ലെങ്കിലും ആസ്മ അൺകൺട്രോൾഡ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്.
ഈ ആസ്മ ഒരു പാരമ്പര്യ രോഗമാണെന്ന് പറയാൻ പറ്റുമോ?
ആസ്മ ഒരു ജനറ്റിക് പ്രിഡിസ്പോഷൻ കൊണ്ട് വരുന്ന ഒരു രോഗമാണ്. പീഡിയാട്രിക് ആസ്മയിൽ നമുക്ക് കൂടുതലും പീഡിയാട്രിക് ആസ്മ ഉണ്ടാകുന്നവർക്കെല്ലാം ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. അവരുടെ ഫാമിലിയിൽ തന്നെ ആർക്കെങ്കിലും ആസ്മ രോഗം ഉണ്ടായിരുന്നിരിക്കാം. അതേപോലെ ജനറ്റിക് പ്രിഡിസ്പോഷൻ ഉള്ളവർക്ക് ഏതെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റൽ ട്രിഗർ വരുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ഒരു ആസ്മ രോഗമായിട്ട് മാറുന്നത്.
അലർജി ആസ്മയാകാനുള്ള സാധ്യത എത്രത്തോളമാണ്?
അത് വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. ആസ്മ ഉള്ള രോഗികൾക്ക് മറ്റ് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അലർജി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, എക്സീമ, സ്കിന്നിലുണ്ടാവുന്ന എക്സീമ, അതുപോലെ അലർജിക് റൈനൈറ്റിസ്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്, കണ്ണിലുണ്ടാവുന്ന അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി ട്രീറ്റഡ് അല്ലെങ്കിൽ അത് ലങ്സിലേക്ക് സ്പിൽ ഓവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അലർജി സ്പിൽ ഓവർ എന്ന് പറയും. അപ്പോൾ ഏർലി ആയിട്ട് തന്നെ നമ്മൾ അലർജീസിനെ ശരിക്കും ചികിത്സിച്ചു കഴിഞ്ഞാൽ അത് ആസ്മയായിട്ട് മാറാനുള്ള ചാൻസസ് കുറച്ചും കൂടെ കുറവാണ്. നമുക്ക് കുറച്ചും കൂടെ ഡിസീസസ് എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും.
എന്താണ് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്?
ആസ്മ രോഗമുള്ളവർ കറക്റ്റായിട്ട് അതിൻ്റെ മരുന്നുകൾ ഉപയോഗിക്കുക. ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത രീതി, നിങ്ങൾക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്ന രീതിയിൽ തന്നെ എല്ലാ ദിവസവും കൃത്യമായി മരുന്ന് ഉപയോഗിക്കുക. മരുന്ന് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് ആസ്മ കൺട്രോൾ പോകാനൊരു സാധ്യതയാണ്. അതിനാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ലോസ് ഓഫ് സ്കൂൾ ഡേയ്സ്, കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല ബുദ്ധിമുട്ട് കാരണം കൊണ്ട്, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ നിന്ന് അവർക്ക് പോകാൻ പറ്റാതിരിക്കേണ്ടി വരും. അത് മാത്രമല്ല, വളരെയധികം ആസ്മയുടെ ലക്ഷണങ്ങൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു പോകാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇത് ആസ്മയുടെ മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ കറക്റ്റായിട്ട് റെഗുലർ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കും.
വളരെയധികം നന്ദി ഡോക്ടർ, വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. താങ്ക് യു ഡോക്ടർ.
താങ്ക് യു
ഡോക്ടർ അശ്വതി പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്ത ആഴ്ച പുതിയ വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.